പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ അറിയിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തിൽ ദൈവം തന്റെ ചിന്തകളെ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗങ്ങളെ അറിയിക്കുകയാണ്. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വചനം തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കഥാവ് എന്നോട് അങ്ങ് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ദൈവം നമ്മളെ വളർത്തിയെടുക്കുവാനായിട്ടിടയാണ്. പ്രിയരെ, കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 10:9 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും, മാത്രമല്ല അവൻ പുറത്തും പോകും. ഒരു മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കർത്താവ് പറഞ്ഞത്. ആത്മലോകവും ഭൗതിക ലോകവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. പക്ഷെ ഇന്ന് ദൈവമക്കളിൽ നല്ലൊരു പങ്കും ആ വചനം മനസ്സിലാക്കുവാൻ തക്കാനുള്ള കഴിവ് കാലിബർ ഉള്ളവരല്ല. കാരണം അവർ ജഡമണ്ഡലത്തിൽ കുടുങ്ങിപ്പോയവരാണ്. രക്ഷിക്കപ്പെട്ടിട്ടും ജഡമണ്ഡലത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിച്ചും ആരാധിച്ചും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരായി. എന്നാൽ ജഡമണ്ഡലമല്ല, ജഡമണ്ഡലം പിൻപിലുള്ളതാണ്, ആത്മമണ്ഡലം മുൻപിലുള്ളതാണ്. അപ്പൊ ജഡമണ്ഡലം വിട്ട് ആത്മമണ്ഡലത്തിലേക്കുള്ള ഒരു യാത്രയാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്, പുറത്തു നിന്ന് അകത്തേക്കുള്ള യാത്ര. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതിന്റെ വാതിൽ ഞാനാണ്, ഞാനാകുന്ന വാതിലിലൂടെ നിങ്ങൾക്ക് ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് വരാം. ദൈവദാസന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. എഫേസ്യ ലേഖനം 4 വായിക്കുമ്പോൾ നമുക്കിടെ കാണാം, അവൻ ചിലരെ അപ്പസ്തോലന്മാരെ, ചിലരെ പ്രവാചകന്മാരെ, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ആക്കി വെച്ചു. എന്തിനാണെന്നറിയാമോ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം ജഡമണ്ഡലമല്ല, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം ആത്മമണ്ഡലമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ജനത്തിനും അതറിയില്ല, ദൈവദാസന്മാർക്കും അതറിയില്ല. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം ജഡമണ്ഡലമല്ല, ആത്മമണ്ഡലമാണ്. അവർ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം ജഡമണ്ഡലമല്ല, ആത്മമണ്ഡലമാണ്. ദൈവദാസന്മാർ ജാഗരിക്കേണ്ടത് ഈ ജനത്തെ ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനാണ്, യഥാസ്ഥാനപ്പെടുത്താനാണ്. അതിനാദ്യം ദൈവദാസന്മാർ വേണം തങ്ങളെ തന്നെ ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ. തങ്ങൾ വളർന്നതിനും ഉപരിയായി വേറെ ആളുകളെ വളർത്തുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാവരും, എല്ലാ ദൈവദാസന്മാരും ജഡമണ്ഡലം വിട്ട് ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ധാരാളം മേച്ചിൽ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ, മേച്ചിൽ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മേച്ചിൽ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതാ മറ്റുള്ളവർക്ക് മേച്ചിൽ ഇട്ടുകൊടുക്കാൻ കഴിയുള്ളൂ. ഇതാ ഞാൻ കണ്ടിട്ടുണ്ട് ചെറു നാളിലേക്ക്, ഇപ്പോഴും ഇതാ പലരും പാടങ്ങളിലെല്ലാം കടന്നു പോയിട്ട് ഇതാ പുല്ലെല്ലാം വെട്ടി. ഞാൻ കാണുന്നൊരു കാര്യം, ഈ കൊച്ചി എയർപോർട്ട് സൈഡിൽ, പഴയ എയർപോർട്ട് സൈഡിൽ ഞങ്ങൾ വില്ലിംഗ് റൈലിൽ താമസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും ആ എയർപോർട്ടിന്റെ റോഡിൽ കൂടി എപ്പോണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ ഈ സ്ത്രീകള്, എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് വർക്കാൻ തോന്നുന്നു, ഇറങ്ങിയിട്ട് എയർപോർട്ടിലെ പുല്ലുകൾ വെട്ടിക്കുന്ന റോൾ റോളായിട്ട് കെട്ടുന്നത് കാണാം. എന്നിട്ട് അവരെന്താ ചെയ്യണേ, അതെല്ലാം ഇതാ പശുവിനുള്ള മേച്ചിലുകളാണ്, മേച്ചിലുകൾ. അപ്പോ ഇതേപോലെ തന്നെ ഇതാ എയർപോർട്ടിന്റെ ഉള്ളിൽ എല്ലാവർക്കും കയറാനുള്ള ലൈസൻസ് ഇല്ല, പെർമിഷൻ ഇല്ല. അപ്പൊ ചിലർക്കായുള്ള പെർമിഷൻ ഉണ്ട്, അവരതിന്റെ അകത്ത് കയറി ധാരാളം മേച്ചിലെടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതാ അവരുടേതായ ആ ഏരിയകളിലുള്ള പശുക്കൾക്ക്, ആ ഡെയറി ഫാമിലുള്ള പശുക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്തു വാ, അകത്ത് വന്നാൽ ധാരാളം മേച്ചിൽ കണ്ടെത്താം. ജഡമണ്ഡലം വിട്ട് ആത്മമണ്ഡലത്തിലേക്ക് വാ, ഇതാ ഈ ഭൂമി അല്ലെങ്കിൽ ലോകം വിട്ട് നീ ദൈവരാജ്യത്തിലേക്ക് വാ എന്നാണ് ആ സന്ദേശം. ഇത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാ അല്ലേ? എന്നാൽ ജനത്തിന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല. ജനം ജഡമണ്ഡലത്തെ തന്നെ കുടുങ്ങി കിടക്കും. അപ്പൊ ജഡമണ്ഡലത്തെ തന്നെ കുടുങ്ങി കിടക്കുമ്പോ ആ കുടുക്കിൽ നിന്ന് അവരെ വേർതിരിച്ചെടുത്ത് ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ്. അതിന് എന്നോടുകൂടെ ദൈവമുണ്ട്, ഇങ്ങനെയുള്ള ദൈവദാസന്മാരോടുകൂടെ ദൈവമുണ്ട്, വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. പിശാചിനെ ശക്തമായി എതിർക്കും, കാരണം ജഡമണ്ഡലം അവന്റെ കീഴിലാണ്, സർവ്വലോകം ദുഷ്ടന്റെ കീഴിൽ. അപ്പൊ അവിടെ നിന്ന് നാം പുറത്തേക്ക് വരുന്നതിനെ, അവിടെ നിന്ന് നാം പുറത്തേക്ക് വരുന്നതിനെ എതിർക്കുന്ന പൈശാചിക ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പിശാചിന്റെ ആളുകളും അവിടെ നമ്മളെ എതിർക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു തീരുമാനം വേണം, ജഡമണ്ഡലം വിട്ട്, എന്നെ കൊല്ലുന്ന മണ്ഡലം വിട്ട് ഞാൻ ആത്മമണ്ഡലത്തിലേക്ക് യാത്രയാ. റോമായിട്ടിന്റെ 13 പറയുന്നു, ജഡമണ്ഡലത്തിൽ നിന്നാണുള്ള കുഴപ്പം എന്താ? അവിടെ പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. അപ്പൊ നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ യാതൊരു താല്പര്യമില്ല. അപ്പൊ നല്ല ദൈവദാസന്മാരാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അവരവിടെ നിൽക്കത്തില്ല, നിങ്ങളെ അവര് അവിടെ നിൽക്കാൻ അവരെ അനുവദിക്കത്തില്ല. അവരവിടെ നിങ്ങളെ അവിടെ നിങ്ങോട്ട് വലിക്കും, നിങ്ങളെ ആ ജഡമണ്ഡലത്തിൽ നിന്ന് വലിച്ച്. എന്തുകൊണ്ട് വലിക്കും? കൈകൊണ്ടല്ല, കൈ മറ്റൊരു ജഡമാണ്, കൈകൊണ്ടല്ല വലിക്കുന്നേ. അവർ ദൈവം തരുന്ന ദൈവവചനം കൊണ്ട് വലിച്ച് നിങ്ങളെ ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടു. അതാണ് കർത്താവ് ഈ നാളുകളിൽ അടിയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ലൊരു മാതൃകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ജനത്തിന് കടന്നു വരാൻ കഴിയുന്നില്ല. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം ഇതെല്ലാം ഉൾത്തളങ്ങളിലെ വിഷയം, ഉൾത്തളങ്ങളിൽ മനുഷ്യന്റെ അദൃശ്യമായ മണ്ഡലത്തിലെ വിഷയം കൊണ്ടുള്ള അവർക്ക് കടന്നു വരാൻ കഴിയാം. അതുമായുള്ള ബന്ധത്തിലാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, ദി ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയർ. അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ 3 ഹൃദയങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി. നമുക്കറിയാവുന്ന ജഡഹൃദയം, ആ ഫ്ലഷ് ഹാർട്ട്, അതായത് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൃദയത്തെ കുറിച്ച് നാം മനസ്സിലാക്കി. അത് നാം സൂക്ഷിക്കേണ്ടതാണ്. അത് ഒരു മനുഷ്യന്റെ സെമിത്തേരി വരെയുള്ള യാത്രയിൽ വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. സകല ജാഗ്രതയോടും കൂടി ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചല്ല. ആ ഹൃദയത്തെ നമ്മൾ ജഡഹൃദയത്തെ, അതായത് ഫ്ലഷ് ഹാർട്ട്, ആ മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്ന ആ ഹൃദയത്തെ നമുക്ക് കരുതേണ്ടതാണ്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് കാരണമായ സോളിലുള്ള ഹൃദയത്തെ കുറിച്ചാണ്, മനുഷ്യന്റെ ദേഹിയിലുള്ള ഹൃദയത്തെ കുറിച്ചാണ്. ഈ ദേഹിയുടെ കാവൽക്കാരാണ് യഥാർത്ഥത്തിൽ ദൈവദാസന്മാർ. ഈ ഒരു ബോധ്യത ദൈവദാസന്മാർക്കുണ്ടാകണം. അദൃശ്യത്തിന്റെ കാവൽക്കാരാണ്, ദൃശ്യത്തിന് കാവൽ നിന്നിട്ട് കാര്യമില്ല. ദൃശ്യം എങ്ങനെ വന്നാലും മരണത്തിന്റെ കീഴിലാണ്, അത് സെമിത്തേരി കൊണ്ടുപോകും. അദൃശ്യമായ ദേഹിയും മരണത്തിന്റെ കീഴിലാണ്, പക്ഷേ ദേഹിയുടെ കാവൽക്കാരായ നല്ല ദൈവദാസന്മാരുണ്ടെങ്കിൽ ആ മരണത്തിന് കീഴിലായ ദേഹിയെ ആ മരണത്തിന്റെ കീഴിൽ നിന്നും മാറ്റി ജീവന്റെ കീഴിലേക്ക് കൊണ്ടുപോകും എന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇതിനു മുമ്പ് കേട്ടു, എന്നാൽ ഫേസ്ബുക്കിലുള്ളവരോട് കേട്ടില്ല. ആ ഒരു വചനം നമ്മൾ വായിച്ചുകൊണ്ട് ദേഹിയെ കാത്തു പരിപാലിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന കാവൽക്കാരാണ് യഥാർത്ഥത്തിലുള്ള നല്ല ദൈവദാസന്മാർ. എബ്രായ ലേഖനം 13:17 വാക്യത്തിൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവദാസന്ന് വായിച്ച,
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ദേഹിക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല.
ശ്രദ്ധിച്ചാട്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു കാര്യം അദ്ദേഹം തിരുത്തി വായിച്ചത്, മലയാളം ട്രാൻസ്ലേഷൻ നല്ലൊരു പങ്ക് പലയിടത്തും മിസ്റ്റേക്ക് ഉണ്ട്, അദ്ദേഹം തിരുത്തി വായിച്ചതാണ്. ഞാൻ അത് തെറ്റായി ആദ്യം വായിച്ചിട്ട് പിന്നെ കറക്റ്റായിട്ട് വായിക്കും. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അപ്പോ നടത്തുന്നവരുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയ, അപ്പോ അവർക്ക് ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ട്, അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടവരാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്ന, ആത്മാക്കൾക്കല്ല ദേഹിക്ക് വേണ്ടിയാണ്. ദേഹി കേട്ടോ, സോൾ, ഇംഗ്ലീഷിൽ സോൾ എന്ന് പറയും. ദേഹിക്ക് വേണ്ടി ജാഗ്രതയിരിക്കുന്നു, സൂക്കേക്ക് വേണ്ടി ജാഗ്രതയിരിക്കുന്നു. അവസാനം നമ്മൾ നേടേണ്ടത് സൂക്കയാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സോളാണ്, സോൾ. ദേഹിക്ക് വേണ്ടി ജാഗ്രതയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവദാസൻ ജാഗരിക്കേണ്ടത് അദൃശ്യത്തിന് വേണ്ടി, അദൃശ്യമായ ദേഹിക്ക് വേണ്ടിയാണ്. ദൃശ്യമായ ശരീരത്തിന് വേണ്ടി എത്ര ജാഗരിച്ചാലും എത്ര സമ്പത്തുണ്ടെന്നായാലും ആ വ്യക്തി ഒരു സോളമനായാലും ആ വ്യക്തി ഒരു അലക്സാണ്ടർ ചക്രവർത്തി ആയാലും ശരീരത്തിന് വേണ്ടി ജാഗരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കർത്താവ് പറഞ്ഞു, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. തൽക്കാലം ഉള്ള സമയത്ത് നല്ല രീതിയിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് മെയിൻ്റനൻസേ ഉള്ളൂ, ലാഭമില്ല. മരണത്തിന്റെ കീഴിലാണ് ഈ ശരീരം, അപ്പോഴോ സോളും മരണത്തിന്റെ കീഴിലാണ്. പക്ഷേ ഈ സോളിന് വേണ്ടി ജാഗരിച്ചാൽ, അതിനുവേണ്ടി ശ്രദ്ധിച്ചാൽ, അതിനെ പ്രൊട്ടക്ട് ചെയ്താൽ, ഒരു കാവൽക്കാരൻ റിസർവ് ബാങ്കിന്റെ മുമ്പിൽ കാവൽക്കാരൻ നിൽക്കുന്നത് പോലെ, യുഎഇയിൽ സെൻട്രൽ ബാങ്കിന്റെ മുമ്പിൽ കാവൽക്കാരുള്ളത് പോലെ, പ്രധാനപ്പെട്ട ക്രമീകരണങ്ങളുള്ളതിന് മുമ്പിലെല്ലാം കാവൽക്കാരുള്ളത് പോലെ അവരതിനുവേണ്ടി ജാഗരിക്കുക. അങ്ങനെ ജാഗരിക്കുന്നുവെങ്കിൽ ഈ സോളിനെ മരണത്തിന്റെ കീഴിൽ നിന്ന് ഉദ്ധരിച്ചെടുക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പത്രം ഒന്നിന്റെ മുമ്പിൽ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ അവസാനമായ, മലയാളത്തിൽ ആത്മാക്കളുടെ രക്ഷ എന്നാ, അങ്ങനെയല്ല, തെറ്റാണ് അവിടെ ട്രാൻസ്ലേഷൻ, തെറ്റാണ്. ദേഹിയുടെ രക്ഷ, സൂക്കിയുടെ രക്ഷ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമാണത്, അവസാനം. അപ്പോ ആ സമയം വരെ ദൈവദാസന്മാർ എന്ത് ചെയ്യണം? ദൈവം തരുന്ന വചനങ്ങൾ ഈ ജനത്തിന് കൊടുത്ത് ആ സോളിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, മരണത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുവാനിടയാകണം. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും ആ സോൾ വിശ്വാസ ത്യാഗത്തിലേക്ക് പോകരുത്. അങ്ങനെയെങ്കിലാണ് അവർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ കഴിയുകയില്ല. ഇതാ എബ്രായ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം ഇത് പറയുന്നൊരു കാര്യം, ഈ വിശ്വാസം എന്ത് ചെയ്യണത്, പലരും ചിന്തിക്കണത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹോദരൻ ഒരു സന്ദേശം അയച്ചു. വചനത്തിലെ സന്ദേശങ്ങൾ നിങ്ങൾ അയച്ചോളൂ, സന്തോഷമേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചേ, ആ സന്ദേശത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ചുരുക്കത്തിൽ ഒന്ന് പറയട്ടെ. കാരണം ദൈവം ഒരിക്കലും നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നുള്ളതാണ് ആ സഹോദരന്റെ സന്ദേശം. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിന് പക്ഷെ അദ്ദേഹം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ വായിക്കുമ്പോൾ പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്നൊരു ചിന്തയുണ്ടല്ലോ, ഇതൊന്ന് പറഞ്ഞു തരണേ, ദൈവം അനുവദിക്കും, ഈ ഫ്യൂച്ചറിൽ അത് പറഞ്ഞു കൊടുക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നത് മൂന്നിന്റെ പതിനാല് പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, ആരുടെ പറയുന്നത്, നമ്മളോട്, നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ വളരെയും ചിന്ത, ഒരിക്കലും അവര് കർത്താവിനെ യേശുവിനെ, യേശുവിന് രക്ഷകനായി ഏറ്റു പറയാൻ പറഞ്ഞു, കൈ ഉയർത്താൻ പറഞ്ഞു, കാല് വിരിയാൻ പറഞ്ഞു, രക്ഷപ്പെട്ടു, ഞാൻ സ്വർഗരാജ്യ അവകാശമായി. എന്റെ സഹോദരങ്ങളെ, ഈ വചനവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഞാനല്ല, ബൈബിളാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഇതിൽ നിന്ന് വീണുപോകുന്നതിന്റെ പേരാണ് വിശ്വാസത്യാഗം. അന്ത്യനാളുകളിൽ ധാരാളം വിശ്വാസ ത്യാഗം സംഭവിക്കും, നമ്മൾ കേട്ടില്ലേ. അപ്പോ ഇത് സംഭവിക്കാതിരിക്കാൻ ആ സോളിനെ സൂക്ഷിക്കണം. ആ സോളിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവദാസന്മാര് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആ സൂക്ഷിച്ച് ആ സോളിനെ ആത്മാവിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും വചനം കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സോളിനെ സൂക്ഷിക്കുന്നത്. ഒരു വൃക്ഷം ഒരിക്കലും ചുമ്മാ അങ്ങനെ നിൽക്കുന്ന പരിപാടിയില്ല, പകരം ആ വൃക്ഷം ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കുക. വളരുന്നില്ല എങ്കിൽ വീണുപോകും. നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ വീഴാതിരിപ്പാന്ന് ചോദിക്കട്ടെ, വളർന്നു വളരണം, അല്ലെങ്കിൽ വീഴും. അപ്പോ എങ്ങനെ വളരും? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം. അങ്ങനെ വളരുമ്പോഴാണ് ഈ ദേഹി സൂക്ഷിക്കപ്പെടുന്നത്. ദേഹി എവിടെ സൂക്ഷിക്കപ്പെടും? ആത്മാവിൽ, ദൈവരാജ്യത്തിൽ. കർത്താവ് പറഞ്ഞ പോലെ അകത്ത് സൂക്ഷിക്കപ്പെടും. അകത്ത് സൂക്ഷിക്കപ്പെട്ടാൽ ഇതാ ധാരാളം മേച്ചിൽ കണ്ടെത്തുവാനായിട്ട് ഈ അടയാളം. എന്നിട്ട് പറയാണ് നമ്മൾ നേരത്തെ വായിച്ച ഭാഗം, എബ്രായർ 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയ നിങ്ങളുടെ ദേഹികൾക്ക് വേണ്ടി. ഞാനിപ്പോ തെറ്റ് തിരുത്തി വായിക്കുക, അവിടെ ആത്മാക്കൾ എന്നാണ്, അങ്ങനെയല്ല. ഇംഗ്ലീഷില് അവിടെ പറയുമ്പോ അവിടെ വായിക്കുന്നത് ദേഹികളാണ്. ഫോർ ദേ വാച്ച് ഫോർ യുവർ സോൾസ്, നിങ്ങളുടെ ദേഹികൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകാണ്. അതവർ ഞെരങ്ങിക്കൊണ്ടല്ല, അവർ ഞെരങ്ങിക്കൊണ്ടല്ല അത് ചെയ്യേണ്ടത്, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ല ഞാൻ, ശ്രദ്ധിച്ചേ, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അല്ല ഞാൻ അവർക്ക് നല്ലതെന്നല്ല, നിങ്ങൾക്ക് നല്ലതല്ല. കാരണം അവരെ അധ്വാനിച്ചു കൊണ്ട് വന്നിട്ട് വേണ്ടേ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ. അവരെ അധ്വാനിച്ചുകൊണ്ട് വന്നിട്ട് വേണം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ. അപ്പോ അവരെ ആ അധ്വാനത്തിന് വേണ്ടി ഫ്രീ ആക്കണം. അല്ല എങ്കിൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറഞ്ഞു നിങ്ങൾക്ക് നടക്കണം. അപ്പൊ എപ്പോഴും ആ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ദേഹി അകത്തേക്ക് കടക്കണം, അതിനെ കടത്തുവാനുള്ള പദ്ധതികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമ്മള് ചില സ്പിരിച്വൽ പ്രിൻസിപ്പിൾ കർത്താവ് ഇന്ന് രാവിലെ തന്നതാണ്. ഞാനത് ജസ്റ്റ് അങ്ങ് എഴുതി, ചിലപ്പോ അതിൽ പല മിസ്റ്റേക്കുകളൊക്കെ കാണാമായിരിക്കാം. സഹോദരങ്ങളെ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൃദയം, ഉപയോഗിക്കുന്ന ഹൃദയം, ഉപയോഗിക്കേണ്ട ഹൃദയം, ഇവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. അപ്പൊ എങ്ങനെയാണ് അകത്ത് കയറുന്നത്? അകത്തേക്ക് എത്തണമല്ലോ. ഇത് കാര്യം കൊണ്ട് നടന്നു കയറാൻ പറ്റുന്ന സംഭവമല്ല, കാരണം ഇത് ജഡമണ്ഡലമല്ല, ആത്മമണ്ഡലം. അപ്പൊ ചിന്തകളുടെ ലെവലുകളും, ചിന്തകൾക്ക് പല, നമ്മൾ സാധാരണ പറയും ചിന്ത ചിന്തിക്കൂ 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 ചിന്തിക്കൂ, ഇല്ല, ചിന്തകൾക്ക് തന്നെ പല ലെവലുകളാണ്. ദൈവം അനുവദിക്കാതെ ഫ്യൂച്ചർ നിങ്ങൾ മനസ്സിലാവും. നമ്മൾ പറയുന്നു അയാൾ ചിന്തിച്ചു, ഇല്ല, ചിന്തകൾക്ക് തന്നെ പല പല ലെവലുകളുണ്ട്. ഒരു വ്യക്തിക്ക് പല ലെവലുണ്ട് അല്ലെ. ഇതാ ആ വയറ്റിലേക്ക് കിടക്കുമ്പോ, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ ഒരു ലെവല്, ഒരു ഇൻഫന്റ് ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഒരു ലെവല്, പിന്നെ ഇതാ ഒരു കൊച്ചു കുഞ്ഞായിട്ട് വളരുന്ന ഒരു വേറെ ലെവല്, ഇനി അതിന്റെ ഇനി ഇപ്പൊ ഒരു യുവാവായി കഴിയുമ്പോൾ വേറെ ലെവൽ, ഇതാ അതിനുശേഷം ഒരു വിവാഹം കഴിഞ്ഞു, പിന്നെ ഒരു മധ്യവയസ്കനായി, പിന്നെ വയസ്സ്, ഇതെല്ലാം ലെവലുകൾ മാറിക്കൊണ്ട്. ഇതേപോലെ നമ്മുടെ ചിന്തകൾക്ക് ലെവലുകൾക്ക് ചിന്തകൾ വ്യത്യാസമുണ്ട്, ചിന്തകൾക്ക് വളർച്ചയുണ്ട്. അപ്പോ ഇത് നമ്മൾ പഠിക്കാനുള്ള പ്രായം ഇപ്പൊ ആയിട്ടില്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ദൈവം എനിക്ക് തരുന്നതിനനുസരിച്ച് എനിക്ക് തരാം. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നതാണ് ഇതാ ഒരു ഹൃദയം, ഇതൊരു കറുത്ത ഹൃദയം. ഇതാ വേറെ നമ്മളെ കാണിക്കാം, ഇതാ ഇതൊരു യെല്ലോ കളർ. ഇത് രണ്ട് ഹൃദയത്തെയും നിങ്ങൾ ഇപ്പോ മനസ്സിലാക്കുക. ഒന്ന്, ഈ കറുത്ത ഹൃദയം, ഇത് നാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൃദയമാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹൃദയം. ഇതിൽ മരണം നിറഞ്ഞുകിടക്കും, മരണം നിറഞ്ഞുകിടക്കുക. ഇത് പഴയ ഹൃദയം, കല്ലായുള്ള ഹൃദയം. അതാന്റെ വചനം നമ്മൾ നേരത്തെ പഠിച്ചോർക്കുന്നുണ്ടല്ലോ, എസ്തീയേൽ 36:25 മുതൽ താഴെ നോക്കി വായിക്കുമ്പോൾ, നിന്റെ കല്ലായുള്ള ഹൃദയം നിന്റെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം ഞാൻ നിനക്ക് നൽകി, എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി, നിന്നെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് കർത്താവ് ആ വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൽ അതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏൽപ്പിച്ചോളൂ. അപ്പോ ഇവിടെ നമ്മൾ ഏത് ഹൃദയത്തെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയം, ജയപരാജയം. ഈ കലായുള്ള ഹൃദയം നമുക്ക് വന്നത്, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദത്തിൽ നിന്നാണ്. ആദം ദൈവത്തെ ധിക്കരിച്ചു കഴിഞ്ഞപ്പോ നിഷ്കളങ്കനായി ദൈവം സൃഷ്ടിച്ച ആദത്തിന്റെ ഉള്ളിലേക്ക് പിശാച് ദൈവത്തിന് വിപരീതമായ ചിന്തകൾ നിറച്ചു, ജഡചിന്തകൾ എന്നാണ് അതിന്റെ പേര്. അതിലാണ് മരണം നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമ 8:13 പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും. റോമ 8:6 പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണം. ദൈവത്തിനെ ആ രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചു. റോമ 8:6 പകുതി ഭാഗം ജഡത്തിന്റെ ചിന്ത മരണം, പിന്നെ 13 പകുതി ഭാഗം
ജഡത്തിന്റെ ചിന്ത മരണം.
ജഡത്തിന്റെ ചിന്ത മരണം. ഇനി 8:13 വായിച്ച്,
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം.
ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഇത് എവിടെയാ പറയുന്നത്? ബൈബിളാ പറയുന്നത്? ആരോടാ പറയുന്നത്? വീണ്ടും ജനിച്ചവരോടാണ് പറയുന്നത്, വീണ്ടും ജനിച്ചവരോട്. അപ്പോ നിങ്ങളെ ഇതാ ദൈവം ജഡമണ്ഡലത്തിൽ ഉപേക്ഷിച്ച്, വീണ്ടും ജനിപ്പിച്ചിട്ട് ജഡമണ്ഡലത്തിൽ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ജഡത്തിന്റെ ചിന്തയിൽ തന്നെ മൂവ് ചെയ്യും. ആരാധിക്കുന്നത് പോലും ജഡ കാര്യങ്ങളെ കിട്ടാൻ വേണ്ടി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവദാസന്മാർ ജഡ കാര്യങ്ങൾ മുഴുകി പോകണം. അപ്പൊ യഥാർത്ഥത്തില് മരണത്തിൽ തന്നെ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്, ജനം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവദാസന്മാർ അതിനെ തിരുത്തി കൊടുക്കണം, തിരുത്തി കൊടുക്കണം. എന്ത് ചെയ്യണം? ഇതേ വാക്യത്തിന്റെ അടുത്ത രണ്ട് പകുതി വായിക്കും. ആ 8:6 അടുത്ത പകുതി, ജഡത്തിന്റെ ഇന്ന മരണമെന്ന് കഴിഞ്ഞിട്ട് അടുത്ത പകുതി വായിച്ച്,
ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ.
പ്രൈസ് ദ ലോർഡ്. അപ്പോ തലം മാറണമല്ലോ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ, ജഡത്തിന്റെ ചിന്തയോ മരണം. ഹല്ലേലൂയ. ഇനി നമ്മൾ നേരത്തെ വായിച്ച 8:13 അടുത്ത പകുതി വായിക്കും.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും.
ശ്രദ്ധിച്ചേ, കണ്ടോ? ഒരു ഭാഗം മരിപ്പിക്കാനുള്ളതാണ്, ഉപേക്ഷിക്കാനുള്ളതാണ്. അത് ഏത് ഭാഗമാണ്? അതായത് മരണം കൊണ്ടുവരുന്ന ഭാഗത്തെ വിട്ടുകളയാം. പക്ഷെ ഇന്നത്തെ മതങ്ങളുടെ ഭക്തി മരണം കൊണ്ടുവരുന്ന ഭാഗത്തെ വിട്ടുകളയല്ല, മരണം കൊണ്ടുവരുന്ന ഭാഗത്തെ ഒന്ന് പോഷിപ്പിച്ചെടുക്കുക. ബൈബിൾ പ്രകാരം ദാറ്റ്സ് പെർഫെക്റ്റ്ലി റോങ്. പുതിയ നിയമ കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ ടീച്ചിങ് പ്രകാരം ദാറ്റ്സ് പെർഫെക്റ്റ്ലി റോങ്. പകരം എന്ത് ചെയ്യണം? ജഡത്തിന്റെ ചിന്തകളെ ആത്മാവിന്റെ ചിന്തകളാൽ മരിപ്പിക്കണം, അതിനെ ഉപേക്ഷിക്കണം. ഇനി എന്താ ജഡം? എന്താണ് ഇതാ? ഇത് ജഡഹൃദയമാണ്. ആദത്തിൽ നമുക്ക് കിട്ടിയതാ കറുത്ത ഗ്രേ കളർ കൊടുത്തു. ഇതില് ഓൾമോസ്റ്റ് ഇതിന്റെ ഉള്ളിൽ നിറച്ച് ചിന്തകളുണ്ട്. ഈ ചിന്തകളൊക്കെ നമ്മളെ ഡിസ്എംപവർ ചെയ്യുന്നു, നമ്മുടെ ശക്തിയെ നിർവീര്യമാക്കി കളയുന്നു, നമ്മളെ കീഴടക്കി കളയുന്നു. കുറച്ച് ചിന്തകൾ മാത്രമേ നല്ലതുള്ളൂ, കുറച്ച് ചിന്തകൾ, അതിനെ തന്നെ മൂടിയിട്ടിരിക്കുക. ഇതുകൊണ്ടാണ് ജെറമിയ 4:22 പറയുന്നത്, എന്റെ ജനം ഭോഷന്മാർ, അവർക്ക് നന്മ ചെയ്യാൻ അറിയത്തില്ല, അവർ ബുദ്ധികെട്ട മക്കൾ, ദോഷം ചെയ്യാൻ അവർ മിടുക്കന്മാർ. പാരവയ്ക്കാൻ, പുറമേ അടിയുണ്ടാക്കാൻ, ഇതെല്ലാം ഇരിക്കുന്നതിന്റെ ഉള്ളിലാ. ഇതാണ് ജഡഹൃദയം. ഇതിനാണ് ഉപേക്ഷിക്കേണ്ടതാണ്. ഇത് ആദത്തിൽ നിന്ന് വന്നതാ. എന്നാൽ ഇത് ആദത്തിൽ നിന്ന് വന്നാൽ ഇത് ക്രിസ്തുവിൽ നിന്ന് വന്നു. പുതിയ ഹൃദയം ക്രിസ്തുവിൽ നിന്നാണ്. ഈ ഹൃദയം നിറച്ച് ജീവന്, ഈ ഹൃദയം നിറച്ച് സമാധാനം. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ആത്മമണ്ഡലത്തിലാണ്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജീവന് സമാധാനവും തന്നെ. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട്, ഇതിന്റെ ചിന്തകൾ കൊണ്ട് ജഡത്തിന്റെ ചിന്തയെ നിഗ്രഹിക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും, ഇല്ലാതെയാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ ഏത് ഹൃദയം ഉപയോഗിക്കുന്നു എന്നുള്ള വിഷയം. ഇനി ഒന്നുകൂടി പറയാം, ഈ ഹൃദയത്തെ, ഈ കല്ലായുള്ള തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ ഹൃദയം, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡിഡി ഹാർട്ട്, ഡിസോബീഡിയന്റ് ആൻഡ് ഡിസീറ്റ്ഫുൾ ഹാർട്ട്, ചതിക്കുന്ന ഹൃദയം. ഈ ഹൃദയത്തിന്റെ ദർശനം കൊണ്ട് നാം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. അവസാനം കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി, വലിയൊരു ധനികൻ, വളരെ നമ്മളൊക്കെ പറയും വളരെ അഭിമാനത്തോടെ, സ്ക്രാച്ചിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്ന ഒരു സമ്പന്നനായി മാറിയ വ്യക്തി. ഹൃദയത്തിന്റെ ഓപ്പറേഷനാണ്. അതായത് ലോകം നേടുക, ലോകം നേടുക, ലോകം നേടുക, അവസാനം മരിച്ചപ്പോ ഒന്നുമില്ലാത്തവൻ അസീറോ. ശരിക്കും പറഞ്ഞ ഹൃദയം ചതിച്ചതല്ലേ? ഈ ഹൃദയം ചതിച്ചതല്ലേ? ചതിമോഹങ്ങളെ വട്ടലായി പോയ ഹൃദയം ചതിച്ചതല്ലേ? ഹല്ലേലൂയ. ആ വ്യക്തിയെ എന്റെ അമ്മ കൊണ്ടുപോയി ഒരു ധ്യാനകേന്ദ്രത്തിലാക്കി, ധ്യാനകേന്ദ്രത്തിൽ നിന്ന്, അന്ന് നമ്മുടെ ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ആ ധ്യാനകേന്ദ്രത്തിലാക്കി, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം അത് കേട്ട് യേശുവിനെയൊക്കെ രക്ഷകനായി സ്വീകരിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി, വീണ്ടും പഴയ രീതിയിലേക്ക് പോയി. കാരണം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഓടി. പ്രിയ സഹോദരങ്ങളെ, അപ്പോ അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ ഹൃദയം, ചതിക്കുന്ന ഹൃദയം പറയുന്നത് നീ ലോകം നേടാനാണ്. ഇതുകൊണ്ടാ കർത്താവ് നമ്മളോട് പറഞ്ഞത്, മോനെ മോളെ, അങ്ങനെ നീ സർവലോകവും നേടിയാലും നിന്റെ ജീവനെ, കാരണം ഇത് മരണത്തിനുള്ള ഹൃദയമാണ്, നിന്റെ ജീവനെ നീ നേടുന്നില്ല എങ്കിൽ നിനക്ക് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഹൃദയം നമ്മള് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ ഈ ഹൃദയം നേരത്തെ ഉപയോഗിച്ചതുമാണ്. അപ്പൊ ഈ കല്ലായുള്ള ഹൃദയം, ആദത്തിൽ നിന്നുള്ള ഹൃദയം, നേരത്തെ ഉപയോഗിച്ചതുമാണ്, ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ ഹൃദയം ക്രിസ്തുവിൽ നിന്നുള്ള ഹൃദയം ഇപ്പോൾ ഉപയോഗിക്കേണ്ടതാണ്, പക്ഷെ ഉപയോഗിക്കുന്നില്ല, ഭാവിയിൽ ഉപയോഗിക്കേണ്ടതുമാണ്. ശ്രദ്ധിക്കുക, ആദത്തിൽ നിന്നുള്ള ഹൃദയം, പഴയ ഹൃദയം. നമുക്ക് എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിലേക്ക് കയറാൻ പറ്റാത്തതെന്നല്ലേ, ആദത്തിലുള്ള ഹൃദയം ഇത് മരണത്തിന് വിധിക്കപ്പെട്ടത്. ഇതാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്. ക്രിസ്തുവിലുള്ള ഹൃദയം ഇത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കേണ്ടതും തുടർന്ന് ഭാവിയിൽ ഉപയോഗിക്കേണ്ടതുമായ ഹൃദയമാണ്. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കാത്തതാണ് എന്നുള്ളതാണ് ദയനീയാവസ്ഥ. ഈ ക്രിസ്തുവിന്റെ ഹൃദയം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഴയതാണ്. ഇതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റുന്നത്, ദൈവരായത്തിലേക്ക് കയറാൻ പറ്റുന്നത്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിട്ട് അകത്ത് കയറ്. അകത്ത് കയറുന്നില്ല, വാതിന്റെ പുറത്ത്. യേശു രക്ഷകനായി സ്വീകരിച്ചിട്ട് വാതിന്റെ പുറത്ത് ആരാധിച്ചാൽ കിട്ടും, ഏത് ജഡമണ്ഡലത്തിലുള്ളത് കിട്ടും എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഹൃദയത്തെ ഉപയോഗിക്കുന്ന പദ്ധതിയിൽ നിന്ന് നമ്മൾ ഒരു മാറ്റം സംഭവിക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആ ചതിമോഹങ്ങളെ വഷളായി പോയ പഴയതിനെ നീ ഉപേക്ഷിക്കണം, എന്നിട്ട് പുതിയതിനെ നീ ധരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയത് ഇന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും പഴയത് തന്നെയാണ്. അപ്പൊ വീണ്ടും പഴയത് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് പഴയതിന്റെ റിസൾട്ട് വരുന്നുള്ളൂ. പുതിയത് ഉപയോഗിച്ചാൽ പുതിയതിന്റെ റിസൾട്ട് വരും, പഴയത് ഉപയോഗിച്ചാൽ പഴയതിന്റെ റിസൾട്ട് വരും. പഴയത് ചതിമോഹങ്ങളാൽ വഷളായി പോയതാണ്, പുതിയത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ആദ്യം നമ്മളൊരു മാറ്റത്തിന് തയ്യാറാകണം. എഫേസ്യർ 4:22-24 ഭാഗങ്ങൾ വായിച്ചു.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ.
ശ്രദ്ധിച്ച ഈ സന്ദേശമാണ് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തുടർന്ന് നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതിന് വീണ്ടും ന്യായപ്രമാണത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ഈ സന്ദേശമാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ പറയുന്ന മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, അപ്പൊ ഈ പുള്ളിക്കാരനെ, ഈ പുള്ളിക്കാരനെ ഉപയോഗിച്ചാണ് പാസ്റ്റിൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത്. ഈ പുള്ളിക്കാരനെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്. മാത്രമല്ല ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഉപയോഗിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം പരാജയമാണ്. ഇപ്പോൾ ഒരു ട്രാൻസിഷന്റെ പീരീഡാണ്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറണം, ഈ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം മാറണം. അപ്പൊ ഇപ്പോഴും നമ്മൾ ആദത്തെ തലയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പഴയത് കൊണ്ട് നടക്കുന്നത്, ആദത്തിൽ നിന്ന് വന്ന ഹൃദയം കൊണ്ട് നടക്കുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ചാണത്, മുമ്പിലത്തെ നടപ്പ് അത് കഴിഞ്ഞ കാലമാണ്, അന്ന് ഉപയോഗിച്ചതിനെ ഉപേക്ഷിക്കണം. ചതിമോഹങ്ങളെ വഷളായി പോകുന്ന, എന്താ കാരണം? അതെല്ലാം വരുന്നത് ഈ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഹൃദയത്തിൽ നിന്നാ വരുന്നത്. ഹൃദയം സകല തിന്മയും നിറഞ്ഞ, അതാരഞ്ഞറിയുന്നവനാ, എല്ലാ വിഷമയമായ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ കിടക്കണേ, ഇതിനുള്ളിന്നാ വരുന്നത്. അപ്പൊ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെട്ടാലും നമുക്കത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാകാതെ, ചിന്തകളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മനസ്സിലാകുക എന്നുള്ളത്, മനസ്സിലാകുക. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് അതിന്റെ ഇമാജിനേഷൻ വരുന്നത്, അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് അതിന്റെ പെർസെപ്ഷൻ വ്യൂ, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത്. കാഴ്ചപ്പാട് മാറുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് കാര്യങ്ങൾ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ചിന്തകൾക്ക് പല പല ലെവലുകളുണ്ട്. അപ്പോ അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെ ഈ സംഭവം നമുക്ക് മനസ്സിലാകണം, ഈ കേൾക്കുന്നത് നമുക്ക് മനസ്സിലാകണം. അപ്പോ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് പഴയതിനെ എന്ത് ചെയ്യണം? പഴയതിനെ ഉപേക്ഷിക്കണം. അത് ഡീഡിയാണ്, ഡിസൊബീഡിയൻ, ഡിസീറ്റ്ഫുൾ ആണ്, അനുസരണം കേട്ടതും ചതിയനുമാണ്. അതിനെ ഉപേക്ഷിക്കണം. അതിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും അനുസരണം കേട്ട് ചതിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ന്യായപ്രമാണം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യുമായിരിക്കാം. പക്ഷെ വീണ്ടും ഒന്ന് പുറത്തിറക്കുന്നത്, കാരണം ആള് മാറിയിട്ടില്ല ഇതുവരെയും, ആള് പഴയവൻ തന്നെയാണ്, ആള് പഴയവൻ തന്നെ. സഹോദരങ്ങളെ, ഇത് മാറിയിട്ട് അതിന്റെ നാലാം വാക്യം പറയുന്നു, 24 പറയുന്നു, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുവ മനുഷ്യനെ, അതായത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും. 1:26 സ്പെസിഫിക്കേഷനിൽ, നേരത്തെ സന്ദേശം കേട്ടവർക്ക് ഇത് മനസ്സിലാവുള്ളൂ, ആ 1:26 സ്പെസിഫിക്കേഷൻ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട, ഫിനിഷ്ഡ് വർക്ക്, സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഇവരെടുത്ത് ധരിക്കണം എപ്പോ? ഇപ്പോ. ആ 24 വായിച്ചു ദേവാസ്മി
സംബന്ധമായി പുതുക്കം സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ.
ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എന്റെ ദൈവദാസനെ, ദൈവദാസിയെ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, ഈ ഒരു പ്രോസസ്സിലാണോ ഇപ്പോ ആയിരിക്കുന്നത്? ഈ ഒരു പ്രോസസ്സിലാണോ? ഒന്ന് ചിന്തിച്ച് അവനവനെ തന്നെ, അതോ വെറും ആരാധിച്ചു മാത്രവും പ്രാർത്ഥിച്ചു മാത്രം അവസാനിപ്പിക്കുന്നതാണ്? ഈ ഒരു പ്രോസസ്സിലായിരിക്കണം നമ്മൾ. ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, പഴയ ഹൃദയത്തിൽ നിന്ന് പുതിയ ഹൃദയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്?
Lord, I love you. എനിക്ക് തോന്നുന്നു ഞാന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് കുറച്ചുകൂടി നല്ല വെച്ച് തോന്നുന്നു. ഞാന് സ്ക്രീൻ ഷെയർ ചെയ്യാം. മകളെ അതൊന്ന് ഓൺ ആക്കിയാലേ. Lord, I love you. Thank you.
നിങ്ങൾക്ക് കാണാം, നമ്മുടെ ദേഹിയെ കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോ ദേഹിയെ കാണാം. ഇതാ നമ്മുടെ ദേഹി, നീലക്കള്ളൽ സോള നീളക്കണ്ടോ ദേഹി? ഈ ദേഹിയാണ് അവസാനം രക്ഷാനുഭവത്തിലേക്ക് വരേണ്ടത്. നാം രക്ഷിക്കപ്പെട്ടപ്പോ നമ്മുടെ ആത്മാവ് ഒരു നിമിഷം കൊണ്ട് യേശു രക്ഷിതാവ് ഏറ്റുപിടിച്ചപ്പോ നമ്മുടെ ആത്മാവിന്റെ പാർട്ട് പെർഫെക്റ്റ് ആക്കി. കാരണം അത് കർത്താവ് യേശുവിന്റെ വർക്കാണ്, കാൽവരി ക്രൂശിന്റെ വർക്കാണ്. നമ്മൾ അതിനെ ജസ്റ്റ് ഏറ്റെടുത്തുള്ളൂ. സൗജന്യമായി കിട്ടിയതാണ് രക്ഷ. ഇനി അത് നമ്മുടെ ആത്മമണ്ഡലമാണ്. ആത്മമണ്ഡലം ദൈവത്തിന്റെ പാർട്ടാണ്, അത് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. പക്ഷെ മനുഷ്യന്റെ പാർട്ട് എന്ന് പറയുന്നത് ദേഹിയാണ്. ആ ദേഹിയിലാണ് ഇപ്പോഴും ആ പഴയ ഹൃദയം നിലകൊള്ളുന്നത്. നിങ്ങളുടെ കാണാം, ആ ദേഹിയിലാണ് പഴയ ഹൃദയം നിലകൊള്ളുന്നത്. ഈ പഴയ ഹൃദയം ചിന്തിക്കുന്നത് കഴിഞ്ഞ കാലത്തെ, പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഓപ്പറേഷൻസ്. ഈ പഴയ ഹൃദയം ചിന്തിക്കുന്നത് കഴിഞ്ഞ കാലത്തെ കുറിച്ചും ഇപ്പോഴത്തെ കുറിച്ചുമാണ്. കഴിഞ്ഞ കാലത്തെ കുറിച്ചും ഇപ്പോഴത്തെ കുറിച്ചുമാണ് ഈ പഴയ ഹൃദയം ചിന്തിക്കുന്നത്. ഇനി ഇതാ പുതിയ ഹൃദയത്തെ നിങ്ങൾക്ക് കാണാം. പുതിയ ഹൃദയം, ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓപ്പറേഷൻസ്, ഇപ്പോഴത്തെ ഓപ്പറേഷനും ഭാവിയിലെ ഓപ്പറേഷനും നടക്കേണ്ടത് ഈ പുതിയ ഹൃദയത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, പഴയ ഹൃദയം നമ്മളെ പിന്നിലേക്ക് വലിക്കും. നമ്മളെ ഇന്നത്തേൽ നിർത്തും, ഭാവിയിലേക്ക് കൊണ്ടുപോവുകയില്ല. പഴയ ഹൃദയം മരണമുള്ളതാണ്. ശ്രദ്ധിച്ചു കേട്ടാതെ, പഴയ ഹൃദയം നമ്മളെ പിന്നിലേക്ക് വലിക്കും. ആളിനിരിക്കണം, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല അല്ലെ? ശ്രദ്ധിച്ച് ഡിസ്കണക്ട് ചെയ്യാം. ആളിലിരിക്കണുണ്ടോ? ആള് പലപ്പോഴും മോഹം അല്ലാതായിട്ടിരിക്കും. ഇത് എന്ത് സംഭവം? പഴയ ഹൃദയം പുറയിലേക്ക് പിടിക്കുകയാണ്. പഴയ ഹൃദയം പുറയിലേക്ക് പിടിക്കുക. ഇതിങ്ങനെ പിടിക്കുമ്പോഴാണ് മനുഷ്യന്റെ മോഹം അല്ലാതെയാണ്. ഇങ്ങനെ പഴയ ഹൃദയം പുറയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈ ഹൃദയം ചതിക്കുന്നത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ലെന്നേ. വീണ്ടും സ്ക്രീൻ ഷെയറിൽ ഇടാം. ഇതാ ഈ പഴയ ഹൃദയം, ഇത് നമ്മളെ ചതിക്കുന്നത്. ഇതുകൊണ്ടാ പറഞ്ഞ ചതിമോഹങ്ങളെ വഷളായി പോയ പഴയത്. ഇത് നമ്മളെ മുമ്പോട്ടേക്ക് പിടത്തില്ല, നമ്മൾ പുറയിലേക്ക് പിടിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരിക്കല്, കാരണം ഈ പഴയ ഹൃദയത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ചിത്രത്തോടെ ഇവിടെ കാണാം. നോക്കോട്ടോ,
Lord, I love you. Finished yesterday's and finishing today's and never ending tomorrow's. Where our hearts dwelling. നമ്മുടെ ഹൃദയം എവിടെയാണ് നിലകൊള്ളുന്നത്? ഇതാണ് വിഷയം.
Finished yesterday's, കഴിഞ്ഞുപോയ ഇന്നലെകൾ. Finishing today, തീർന്നുകൊണ്ടിരിക്കുന്ന ഇന്ന്. And never ending tomorrow, ഒരിക്കലും അവസാനിക്കാത്ത
നാളെകൾ.
നെവർ എൻഡിങ് ടുമാറോസ്.
ഇതിൽ എവിടെയാണ് നമ്മുടെ ഹൃദയം നിൽക്കുന്നത്? ഇതാ വിഷയം.
ഫിനിഷ്ഡ് എസ്സൻസ്, കഴിഞ്ഞതാ, കഴിഞ്ഞുപോയ ഇന്നലകളിലാണോ നമ്മുടെ ഹൃദയം നിൽക്കുന്നത്? കഴിഞ്ഞുപോയ ഇന്നലകളിൽ നിന്നിട്ട് കാര്യമില്ല, അത് നമ്മളെ പിടിച്ചു വലിക്കത്തേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരാൾ ഒരാളെ പിടിച്ചു വലിക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടോ,
നമുക്ക് കാണാൻ പറ്റും. ഇട്ടുതരാം. ഓ ലോഡ, ഇവിടെ ഒരാള് മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുടെ കാലയെ പിടിച്ചു വലിക്കുന്നുണ്ട്. നീ എവിടെ പോവാന്ന് ചോദിക്കണേ. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, നമ്മുടെ ഉള്ളിലുള്ള പഴയകാല ചിന്തകൾ, ഫിനിഷ്ഡ് എസ്റ്റർഡേയ്സ് ചിന്തകൾ, നീ എവിടെയാ പോണേന്ന് വെച്ച് വലിക്കുക. ഒരിക്കല് ഞാന് എറണാകുളത്ത് ചമ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ, അവിടെ വീടിന്റെ മുമ്പിൽ ഒരാവശ്യമായിട്ട് ചെന്നപ്പോ അവിടെ നിൽക്കുക. അപ്പൊ ഞാന് എനിക്ക് പരിചയമില്ലാത്ത രണ്ട് വ്യക്തികളൊക്കെ നടന്നുള്ളൂ, ഒരു ഭാര്യയും ഭർത്താവും. അപ്പൊ എന്നെ കണ്ടപ്പോ എന്റെ കൂടെ എനിക്ക് തോന്നുന്ന അമ്മയോ ആരോ ഉണ്ടായെന്ന് തോന്നുന്നു. ആ അമ്മയെ കണ്ടിട്ടാണ്, എന്നെ പരിചയമില്ല, ആ വ്യക്തി നിന്നു. ആ വ്യക്തി ഒരു പാസ്റ്റർ. അപ്പൊ ചില കാര്യങ്ങള് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പോ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്റെ കുഞ്ഞിനെ കണ്ടായിരുന്നു, ഇത്ര പൊക്കമുണ്ട്, ഇത്ര ഇത്ര ഇന്നത ഇന്ന കളറാണ്, ഇന്നതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല, എന്ത് ഈ സഹോദരി ചോദിക്കുന്നതാണ്. ഇച്ചിരി പ്രായമായ വ്യക്തിയാണ്, ആമച്ചയാണ്. അതിനുശേഷം എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ചിരിച്ചോണ്ട് നിന്നു. ഇപ്പൊ എന്നെ ഉത്തരം പറയാ, ഞാൻ ചിരിച്ചോണ്ട് നിന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതാ ഞാൻ കൂടെയുള്ള ആ അമ്മയുടെ ആണെന്ന് തോന്നുന്നു ചോദിച്ചു. അപ്പൊ എന്നോട് ആ കൂടെയുള്ള ആള് പറഞ്ഞത്, ആ അമ്മച്ചിയുടെ മോന് ചെറുപ്പത്തിലെ എവിടെയോ പോയതാ, എവിടെയോ ഇവര് യാത്ര പോയതാ, അവിടെ വെച്ച് മോനെ നഷ്ടപ്പെട്ടു, മോനെ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല, മോനെ ഇതുവരെയും കണ്ടിട്ടില്ല. അന്ന് മുതല് ആ അമ്മച്ചി, എന്റെ മോൻ ഇപ്പൊ വരും, ആളെ ആരെ കണ്ടാലും എന്റെ മോനെ കണ്ടോ. വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ. പാ, കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വലിയൊരാളായിട്ടുണ്ടാവും. പക്ഷേ ആ അമ്മ ഇപ്പോഴും എന്റെ കുഞ്ഞിനെ കണ്ടോ, ഇത്രയോ അത്ര ഇത്ര വയസ്സുണ്ട്, ഇത്രയാണ് അതിന്, അവന്റെ കളർ ഇന്നതാണ്. ആ അമ്മച്ചിയുടെ ഹൃദയം ഇപ്പൊ ജീവിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അമ്മച്ചിയുടെ ഹൃദയം ജീവിക്കുന്നത് പ്രസന്റിലും അല്ല, ഫ്യൂച്ചറിലും അല്ല, വർത്തമാനകാലത്തിലും അല്ല, ഭാവി കാലത്തിലും അല്ല. അമ്മച്ചിയുടെ ഹൃദയം ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ കാലത്തിൽ ജീവിക്കുന്ന അമ്മച്ചിയെ ആ കഴിഞ്ഞകാല ചിന്തകൾ കാലെ പിടിച്ച് നിർത്തുന്നത് പോലെ, നീ എവിടെ പോവാണ്, എങ്ങും പോകണ്ട, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വമ്പൻ ശത്രുവാണിത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് പഴയകാല, അതായത് പഴയ നിയമകാലാവസ്ഥയല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന പിമ്പിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമുള്ളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടണമെന്ന് നമ്മളോട് പറയുമ്പോ നമ്മുടെ പഴയ ഹൃദയം നമ്മളെ ചതിക്കുകയാണ്. പഴയ ഹൃദയത്തിൽ ആ പഴയത് കിടക്കുകയാണ്, പഴയത് കിടക്കുകയാണ്. ആ പഴയ നമ്മളെ പുറകിലേക്ക് പിടിക്കും, മുമ്പോട്ടേക്ക് വിടത്തില്ല. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു സഹോദരിയെ കുറിച്ചാണ് അവരോട് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു ട്രാജഡിയില് ആയിത്തീർന്ന ഒരു സഹോദരി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തന്റെ കുഞ്ഞ് ദാരുണമായി മരണം അടഞ്ഞ സംഭവം നേരിൽ കണ്ട ആ സഹോദരി ഞെട്ടി. ചില നാളുകളോളം, ചില വർഷങ്ങളോളം ഇതേപോലെ ആ ചിന്ത തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക, നീ എവിടെ പോവോ, നീ എവിടെ പോവോ, നീ എവിടെ പോവോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ആ സഹോദരി, ആ സഹോദരിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളോട് കൂടെ ചർച്ചയിലുണ്ടായി. ആ സഹോദരിയെ കൗൺസിലിങ്ങിനായിട്ട് ആ വ്യക്തി വീട്ടിലേക്ക് വിളിച്ചു പോയി. തുടർന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവളെ അറിയിച്ചു.
ആ സഹോദരിയുടെ വിഷയം ഇന്നലാണെന്ന് മനസ്സിലായി. കാരണം അത് ഒരു ടോർച്ചറിങ് തോട്ടാണ്, ടോർച്ചറിങ്. മനുഷ്യനെ മുമ്പോട്ടേക്ക് വിടത്തില്ല, പിടിച്ചു വയ്ക്കും. ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്തുകൊണ്ട് ജനത്തിനകത്ത് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ടോർച്ചറിങ് തോട്ട്സ്, മനുഷ്യനെ ഉപദ്രവിക്കുന്ന ചിന്തയാണ്. അതിലൊരിക്കലും സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. എപ്പോഴും ദുഃഖം റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ദുഃഖം റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിങ്ങനെ പുറകിലേക്ക് പിടിക്കും. ഈ പുറകിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്ത, ആ ചിന്തയിൽ നിൽക്കുന്ന സഹോദരി, ആ സഹോദരി ദൈവരാജ്യ സുവിശേഷത്തിന്റെ മണ്ഡലത്തിൽ ഈ ഇരിക്കുന്ന ടേബിളിന് ചുറ്റും ഇരുന്നോ ആ ദൈവരാജ്യ സുവിശേഷം കേട്ട് കർത്താവിന്റെ ആ ചിന്ത, കർത്താവിന്റെ ചിന്ത ഇത്രേ ഉള്ളൂ, നീ മുമ്പേ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ അവകാശമാക്കേണ്ടതും ഇപ്പോൾ നമ്മൾ ജീവിക്കേണ്ടതുമായ മണ്ഡലമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവരാജ്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നാം അവകാശമാക്കേണ്ടതും ഇപ്പോൾ നാം ജീവിക്കേണ്ടതുമായ മണ്ഡലമാണ്. ഇത് പറയുമ്പോൾ തന്നെ ദൈവശക്തി റിലീസ് ചെയ്യപ്പെടും. ആ ദൈവരാജ്യ സുവിശേഷം ആ സഹോദരിയോട് ഷെയർ ചെയ്തു. സ്വർഗത്തിൽ ദൈവം ആ സഹോദരിയെ വിടുവിച്ചു, ആ വിഷയത്തിൽ നിന്ന് വിടുവിച്ചു. കാരണം പുറകിലേക്ക് പിടിച്ചുകൊണ്ട് വയ്ക്കുക. തുടർന്നുള്ള സാക്ഷ്യത്തിൽ നിന്ന് ആ സഹോദരികൾ പറയുന്നുണ്ടായി ഈ വിഷയം. ഇന്ന് ഐശ്വര്യത്തോടെ ഞങ്ങളോട് കൂടെ ആയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നില്ല. ഹൃദയം എവിടെയാണ് നിൽക്കണേന്ന് അല്ലെ? കഴിഞ്ഞ കാലത്താണോ നിൽക്കുന്നത്? ഇന്നാണോ നിൽക്കുന്നത്? ഭാവിയിലാണോ നമ്മുടെ ഹൃദയം നിൽക്കുന്നത്? ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അങ്ങ് പോവാണ്. അപ്പോ ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയർ, അദൃശ്യമായ മണ്ഡലത്തിൽ നമ്മുടെ ഹൃദയം എവിടെ നിൽക്കുന്നു? കഴിഞ്ഞ കാലത്ത് നിൽക്കണമെങ്കിൽ യു വിൽ ബി പുൾഡ് ബാക്ക്. ഇന്നത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ യു വിൽ ബി ഓപ്രസ്ഡ്, ഞെരുക്കപ്പെടും. അവിടെയാണ് സ്ട്രെസ് കടന്നു വന്ന സ്ട്രെസ്. പക്ഷെ ഭാവിയിലാണ് നമ്മുടെ ഹൃദയം നിൽക്കുന്നതെങ്കിൽ യു വിൽ ബി റിലീസ്ഡ്, നമ്മൾ സ്വതന്ത്രമാക്കും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏത് വേണം? ഒരു തീരുമാനമെടുക്കും, ഏത് വേണം? കഴിഞ്ഞ കാലത്തിലാണ് നമ്മുടെ ഹൃദയം നിൽക്കുന്നതെങ്കിൽ നമ്മൾ പുറയിലേക്ക് വലിക്കപ്പെടും, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എത്ര അകത്ത് കയറാൻ പറഞ്ഞാലും നമ്മൾ അകത്ത് കയറത്തില്ല. നമുക്ക് പാട്ട് പാടാൻ പറ്റും, അകത്ത് കയറാൻ പറ്റും. ഇന്നാണ് നമ്മുടെ, ഇന്നത്തതിലാണ് നമ്മുടെ ഹൃദയം നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇതാ നല്ലൊരു സമയവും ഒപ്രസ് ചെയ്യപ്പെടും. അതായത് നമ്മൾ ഞെരുക്കപ്പെടും, ഞെരുങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ വിഷയം, അവിടുത്തെ വിഷയം, ഇവിടുത്തെ വിഷയം, സ്ട്രെസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓ, സ്ട്രെസ് കൂടിയിട്ട ബ്രദറെ, സ്ട്രെസ് കൂടിയിട്ട, ഞെരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ ഈ ഞെരുക്കങ്ങളൊക്കെ നമ്മൾ ഫ്രൂട്ട് ആക്കി മാറ്റണം. ഇതാ നമ്മൾ ആ തുടക്കത്തെ കേട്ട, ഞാൻ കേട്ടിരിക്കുന്നു സൂമിലുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. തുടക്കത്തിൽ നാം കേട്ടു ഇതാ പരീക്ഷ, നാലാം ക്ലാസ്സിലെ പരീക്ഷ. ആ പരീക്ഷ വരുമ്പോ ചില 90% കുഞ്ഞുങ്ങൾക്ക് ആ പരീക്ഷ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ പലർക്കും അപ്പന്റെ അമ്മയുടെ നിർബന്ധത്തിലാണ് പോണെ. പലർക്കും ആ സമയത്ത് വയറുവേദന വരുന്നു, പരീക്ഷ പനി വരുന്നു. അങ്ങനെ വന്ന് നമ്മൾ പരാജയപ്പെട്ട കാര്യമില്ല, പകരം ആ പരീക്ഷയെ ഉപയോഗിച്ച് അഞ്ചാം ക്ലാസ്സിലേക്ക് മാറും, ജയിച്ച് അഞ്ചാം ക്ലാസ്സിലേക്ക് മാറും. അപ്പൊ ഇതേപോലെ ഇന്ന് നമുക്ക് സ്ട്രെസ്, വിഷയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എങ്ങനെ നമ്മൾ ജയിക്കും? അവിടെ ജയിക്കണമെങ്കിൽ, ശ്രദ്ധിച്ചേടെ, അവിടെ ജയിക്കണമെങ്കിൽ ഇന്നത്തെ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് അവിടെ അതിന്റെ നിത്യ ജയം കിട്ടത്തില്ല. താൽക്കാലികം കിട്ടിയെന്ന് ചോദിക്കും, നല്ല രീതിയിൽ സ്ട്രാറ്റജൈസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നിത്യജയമല്ല സമത്വരൂപം. പക്ഷേ അവിടെ ജയിക്കണോ? അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ മറ്റ്. ഇന്ന് പ്രതികൂലമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്, അപമാനമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. എന്റെ ഹൃദയം ഞാൻ ഇവിടെ നിർത്തത്തില്ല, എന്റെ ഹൃദയം ഞാൻ ഫ്യൂച്ചറിൽ നിർത്തും, ഭാവിയിൽ നിർത്തും. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയം ഭാവിയിൽ നിർത്താൻ യേശുവിനെ പോലെ പഠിച്ചാൽ, അത് യേശുവിനെ അനുഗമിക്കുമ്പോഴോ സംഭവിക്കുമല്ലോ കേട്ടോ, യേശുവിനെ പോലെ പഠിച്ചാൽ ഇന്നത്തെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കും. യേശുവിന്റെ ജീവിതത്തിൽ അന്നത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇവൾ തന്റെ വയർപ്പ് പോലെ രക്തത്തുള്ളികൾ പോലെ പോയെന്നാ പറയാ, വയർപ്പ് പോലെ രക്തത്തുള്ളികൾ പോലെ പോയെന്നാ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോ അവസാനം ക്രിസ്തുമാരുടെ പ്രാർത്ഥന കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു, അധികം ഇത് പറയണ്ടായിരുന്നു. കാരണം അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു കാലിബർ ജനത്തിന് എത്തിയിട്ടില്ല. അപ്പോ കാരണം അതിനെ ഓർത്ത് നമ്മള് സങ്കടപ്പെടുകയല്ല ചെയ്യുന്നത്, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വേരിയേഴ്സ് ആയിട്ട് നമ്മൾ ഒരു നല്ല പടയാളികളായിട്ട് ഇതിനെയൊക്കെ ജയിച്ച് കടന്നു പോകാനുള്ള ശക്തി കൊടുക്കണമേ എന്നാണ് നമ്മൾ നമ്മൾ അവിടെ അവിടെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാം ഒഴിഞ്ഞു മാറാനല്ല, ജയിച്ച് കടന്നു പോകാൻ, ജയിച്ച് കടന്നു പോകാൻ. ദൈവം ആഗ്രഹിക്കുന്ന സകലം ജയിച്ച് കടന്നു പോകണം, അല്ലാത്തതൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പോ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടായത് ഒഴിഞ്ഞു പോകാനായിരുന്നു ആര് 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 പ്രവർത്തിച്ച പത്രോസ് പ്രവർത്തിച്ചേ. പക്ഷെ യേശു ക്രിസ്തു ശാസിച്ചു എന്റെ ദൈവം ഒരുക്കിയ പാനപാത്രം ഞാൻ ഏറ്റെടുക്കേണ്ടതല്ലേ. അതൊക്കെ നമുക്ക് നല്ലതാ, ഇപ്പൊ ഒക്കെ സ്ട്രെസ് ആയിട്ട് തോന്നുന്നില്ല, അപ്പൊ നല്ലതാ. അപ്പൊ കർത്താവ് ചെയ്തത് എന്താ? കർത്താവ് ചെയ്തത് പ്രസന്റ് സിറ്റുവേഷനെ അതിജീവിക്കാൻ. കർത്താവ് ചെയ്തത് പഴയ സിറ്റുവേഷനിലേക്കല്ല നോക്കിയത്, അതിൽ പിടിച്ചു നിൽക്കല്ലേ ഇത്. പ്രസന്റ് സിറ്റുവേഷനെ അതിജീവിക്കാൻ കർത്താവ് നോക്കിയത് വരാൻ പോകുന്ന സിറ്റുവേഷനിലേക്ക്. ഇതാണ് എബ്രായ ലേഖനം പറയുന്നത്. ദാ യേശു ക്രിസ്തു എന്തെന്നറിയാമോ, ഇതെല്ലാം അലക്ഷ്യമാക്കി അപമാനം ഉണ്ടായിരുന്നു, ദാ തനിക്ക് വേദന ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചത്? തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്, ദൈവരാജ്യത്തിലെ ആ ജീവിതമോർത്ത്, പിതാവിനോടും നമ്മളോടും എല്ലാം ഒരുക്കിയിരിക്കുന്ന ജീവിതമോർത്തുകൊണ്ട്, തന്റെ മുമ്പിൽ വെച്ച സന്തോഷമോർത്ത് ഇന്നത്തെ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ജയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ ജയിക്കാനായിട്ട് ഉള്ളൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കഴിഞ്ഞ കാലത്ത് നിൽക്കുകയല്ല, നമ്മുടെ ഹൃദയം ഇന്ന് നിൽക്കുകയല്ല, ഇന്നത്തേത് നിൽക്കുകയല്ല, നമ്മുടെ ഹൃദയം ഭാവിയിൽ നിർത്തിയാൽ നമുക്ക് ഇവിടെയൊക്കെ ജയിക്കാൻ പറ്റും, ഇവിടെയൊക്കെ ജയിക്കാൻ പറ്റും. അപ്പോ നമുക്ക് ഒരു ആ ഹൃദയത്തിന്റെ ഓപ്പറേഷൻ, ഒരു ഷിഫ്റ്റിംഗ് ആവശ്യമാണ്. ഇതാ വീണ്ടും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതാ ഇപ്പോ ഇവിടെ സോള് നിൽക്കുന്ന മണ്ഡലം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സോള് നിൽക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് പഴയ ഹൃദയമാണ്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭാവിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ദൈവരാജ്യം അന്വേഷിക്കുന്നൊക്കെ പറയഞ്ഞാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെപ്പോഴും കഴിഞ്ഞ കാലത്തിലും ഇപ്പോഴുള്ളതിലോ നിൽക്കണേ. അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ വീട്ടിലെ സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇതാ രണ്ടുപേരും നമ്മൾ സംസാരിക്കുക. അതെ, കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ അവിടെ പോയി കഴിച്ച ബിരിയാണി ഉണ്ടല്ലോ, ഓ എന്തിനോ ടേസ്റ്റ് ആയതല്ലേ. കഴിഞ്ഞ വർഷം നമ്മുടെ അവിടെ പാർട്ടി പോയിപ്പോ, കഴിഞ്ഞ വർഷം ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ എങ്ങോട്ടേക്ക് പോണേ, മുഴുവൻ നമ്മൾ പോകുന്ന മുഴുവൻ കഴിഞ്ഞതിലേക്കാ പോണേ, കഴിഞ്ഞതിലേക്ക്. അത് കഴിഞ്ഞ ദുഃഖത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഹൃദയം കൊണ്ടുപോകും, നമ്മൾ അങ്ങോട്ടേ കൊണ്ടുപോകും. അപ്പോഴാണ് നമ്മുടെ ഹൃദയം വല്ലായ്മയാണ്, നമ്മുടെ മോഹമൊക്കെ വല്ലാതെയായി പോകുന്നത്. അതായത് നമ്മുടെ നമ്മളെ വഞ്ചിച്ച, നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ വഞ്ചിച്ചു പോയ ഒരു ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ, ആ വ്യക്തിയുടെ വീട്ടുകാരെ കുറിച്ച് കേൾക്കുമ്പോൾ, ആ വ്യക്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് റോങ് ഇമോഷൻസ് ആൻഡ് റോങ് കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടും. ഇത് ഇത് വരുമ്പോ നമ്മുടെ മുഖമൊക്കെ കറക്കും, പെട്ടെന്ന് എന്തുവാണോ നിങ്ങളുടെ മുഖം പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി, കറുത്തു പോയല്ലോ. കാരണം ഇതാ ഈ കാര്യങ്ങൾ ഓർക്കുമ്പോ നിങ്ങൾ അത് പറഞ്ഞിട്ടാ അവളുടെ മുഖം ഇങ്ങനെ ആയിപ്പോയെ, നിങ്ങൾ എന്തിനിപ്പ അത് പറയാൻ പോയി. കാരണം ചിലത് ഇത് എന്തോ സമയം ഈ പറയുന്ന സമയത്ത് പഴയതിലേക്ക് കയറി പിടിക്കുകയാണ്, പഴയതിലേക്ക് കയറി പിടിക്കുമ്പോഴാണ് ആ പഴയ തോട്ട്സുകൾ കടന്നു വന്ന് നമ്മളെ അവിടെ പിടിക്കുന്നത്. ആ ഹൃദയത്തിലെ ആ ചിന്തകളുടെ കീഴിലാണ് നമ്മുടെ ദേഹി ഇണങ്ങി. ഈ ദേഹി എന്ത് ചെയ്യണം? ഇവിടെയാണ് അനുഗമനത്തിന്റെ പ്രാധാന്യം. പലരും ചിന്തിക്കുക എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ഇവിടെയാണ് യേശുവിനെ അനുഗമിക്കുന്നതിന്റെ പ്രാധാന്യം. ഇതുവരെയും ആദത്തോട് കൂടെ നിന്ന സോള്, ആദത്തിന്റെ ഹൃദയത്തോട് കൂടെ നിന്ന സോള്, ഇതാ പുതിയ സൃഷ്ടിയിലെ യേശുവിന്റെ ഹൃദയത്തെ, അതായത് യേശുവിനെ അനുഗമിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ സോള് ഡേ ബൈ ഡേ നമ്മുടെ സോള് ഇതാ യേശു ക്രിസ്തുവിന്റെ ആ അടുക്കലേക്ക്. ഇതാ ഞാൻ ഇവിടെ വരയ്ക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ഇതാ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ, അതായത് നമ്മുടെ സോള് ഹൃദയം മാറുകയാണ്, അടുക്കലേക്ക് യാത്രയാകുകയാണ്. എപ്പോ? യേശുവിനെ അനുഗമിക്കുമ്പോൾ. യേശുവിനെ അനുഗമിക്കാന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ തലയാണ്, നമ്മൾ ഉടലാണ്. നമ്മൾ ആദമാകുന്ന തലയെ വിട്ടിട്ട് യേശുവാകുന്ന തലയെ അനുഗമിക്കുമ്പോൾ, ഇതുകൊണ്ടാണ് പറഞ്ഞത് സുവിശേഷത്തിൽ മാത്രം 22 പ്രാവശ്യം യേശുവിനെ അനുഗമിക്കുക എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. നമ്മളത് ആരാധനയിൽ ഒതുക്കുകയാണ്, ആരാധിക്കാൻ ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല, പക്ഷേ നാം യേശുവിനെ അനുഗമിക്കുന്നത് തന്നെ ഒരു ആരാധന. യേശുവിനെ ആരാധിക്കുന്ന തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് പിതാവിനെയും പുത്രനെയും ഒരുമിച്ച് നമസ്കരിക്കുന്ന നമുക്ക് കാണാം. ഇനി യേശു കർത്താവിനെ ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ തന്റെ സർവദൂതന്മാരും യേശുവിനെ വണങ്ങുവാൻ പിതാവിന്റെ കൽപ്പനയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ അവിടെ തെറ്റോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മളിവിടെ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ യേശുവിനെ നാം അനുഗമിക്കുന്ന തന്നെ ഒരാരാധനയാണ്. അതായത് നമ്മുടെ പുതിയ തല, പഴയ തല ആദമായത് പുതിയ തല ഇതാ ക്രിസ്തുവാണ്. നമ്മൾ അങ്ങനെ യേശുവിനെ അനുഗമിക്കുമ്പോൾ എന്ത് പറ്റും? ഇതാ നമ്മുടെ സോള് പയ്യെ 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 ഇതാ ആ പുതിയ ഹൃദയത്തിന്റെ കീഴിലേക്ക് വരും. ഇവിടെയാണ് ആൾമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ സോള് ഇതാ പുതിയ ഹൃദയത്തിന്റെ കീഴിലേക്ക്, ആ യെല്ലോ കളറിലെ ഹൃദയത്തിന്റെ കീഴിലേക്ക് സോള് വന്നു കണ്ടോ. ഇതാണ് ആ വളർച്ചയുടെ ആ ആധിക്യം വർദ്ധിക്കുന്തോറും അത് നമ്മുടെ സോള് ആ പുതിയ ഹൃദയത്തിന്റെ ആ ദൈവാനുരൂപമായ ഹൃദയത്തിന്റെ കീഴിലേക്ക് വരുമ്പോ നമ്മൾ ആ ദൈവിക സ്വഭാവം നമ്മൾ പ്രാപിക്കുക. ദൈവിക സ്വഭാവം. ഇതുകൊണ്ടാണ് ഒന്ന് പത്രോസ് 1:9 പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമാണ് നിങ്ങളുടെ ദേഹിയുടെ രക്ഷ. ദേഹി എവിടെ നിന്ന് എങ്ങോട്ട് രക്ഷപ്പെടണം? ദേഹി ഇതാ ദേഹി മരണമുള്ള ഈ ആദത്തിലുള്ള ഹൃദയത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവാനുരൂപമായ ക്രിസ്തുവിനുള്ള ഹൃദയത്തിലേക്ക് രക്ഷപ്പെടണം. കണ്ടോ ദേഹിയുടെ രക്ഷ? കണ്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദേഹി മരണമുള്ള ചതിമു ഡി ഹാർട്ടിന്റെ ആദാനുരൂപനായ ഈ ഹൃദയത്തിൽ നിന്ന് ദേഹി മരണമില്ലാത്ത ദൈവാനുരൂപമായ പുതിയ സൃഷ്ടിയായ ഹൃദയത്തിലേക്ക് ദേഹി രക്ഷപ്പെടും. ഇതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ഓരോ നിമിഷവും നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നതോറും ഡേ ബൈ ഡേ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് 30 മേനി 60 മേനി 100 മേനി എന്നുള്ള ആ ലെവല്. അതായത് നമ്മളിപ്പോ ഇപ്പോ ഇതാ നീറ്റിന്റെയും കീമിന്റെയും ഒക്കെ റിസൾട്ട് വന്ന സമയമാണ്. എല്ലാവരും ചോദിക്കും എത്ര പെർസെന്റ് ഉണ്ട്, എത്ര പെർസെന്റ് ഉണ്ട്, എത്ര പെർസെന്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതാ അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ എന്റെ ഹൃദയത്തിൽ വന്നത് സ്വർഗത്തില് ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ക്രിസ്റ്റിക്ക് എത്ര പെർസെന്റ് ഉണ്ട്, റൈജുവിന് എത്ര പെർസെന്റ് ഉണ്ട്, ആ പാലക്കാട് ഉള്ള ആ സഹോദരങ്ങൾക്ക് പ്രകാശ് ബേറിന് എത്ര പെർസെന്റ് ഉണ്ട്, ഇതാ അവിടെ ആ ചിഞ്ചു ബേറിന് എത്ര പെർസെന്റ് ഉണ്ട്, ആ എറണാകുളത്തിലെ ഷാജി ബേറിന് എത്ര പെർസെന്റ് ഉണ്ട്, ട്രീസയ്ക്ക് എത്ര പെർസെന്റ് ഉണ്ട്, എന്തായിരിക്കുമല്ലോ അവിടുത്തെ ചോദ്യം. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ടെസ്റ്റ് ചെയ്യുക, എത്രയുണ്ട് 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 എത്രയുണ്ട്. ചിലര് മിണ്ടുന്നില്ല, കാരണം അവര് പ്രതീക്ഷിച്ചൊന്നും കിട്ടില്ല, അവരങ്ങോട്ട് വാട്സപ്പിലേ നോക്കുന്നില്ല, അങ്ങനെയുള്ളത്. അപ്പോ ഇതേപോലെ നമ്മുടെ ഇതൊക്കെ ഭൂമിയിൽ സെമിത്തേരി കൊണ്ട് തീരുന്ന റിസൾട്ട് അല്ലേ സഹോദരങ്ങളെ, നമ്മുടെ റിസൾട്ടില് ദൈവം സന്തോഷിക്കണ്ടേ? ദൈവം സന്തോഷിക്കണ്ടേ? നല്ല റാങ്ക് കിട്ടണ്ടേ? വേണ്ടേ? നല്ല റാങ്ക് വേണ്ടേ? എത്ര പേർക്ക് താല്പര്യമുണ്ട് നല്ല റാങ്ക് വേണമെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്, എല്ലാവർക്കും താല്പര്യമുണ്ട് നല്ല റാങ്ക് വേണമെന്നല്ലേ? പക്ഷെ ഇങ്ങനെ പോയാൽ നല്ല റാങ്ക് കിട്ടുമോ? നിങ്ങളെല്ലാം നല്ല റാങ്കോടുകൂടെ അവിടെ കാണും, എല്ലാവരും നല്ല റാങ്കോടുകൂടെ അവിടെ കാണും. ഹല്ലേലൂയ. അപ്പോ എത്ര പെർസെന്റേജ് കിട്ടി, ഓരോരുത്തർക്കും തേജസ്സിന് വ്യത്യാസമുണ്ട്, നല്ല തേജസ്സോടുകൂടി വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനുഷ്യന്റെ മുമ്പില് അല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കണം. ഹൃദയം കാണുന്ന ഹൃദയം തുറന്ന് വെക്കണം, ഒരു മറയില്ല ദൈവത്തിന്റെ മുമ്പിൽ, ഹൃദയം തുറന്ന് വെക്കണം. ഹല്ലേലൂയ. അങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതാ ദൈവത്തിന്റെ ചിന്തകളെ സ്വീകരിക്കാൻ തക്കവണ്ണം എപ്പോഴും ഹൃദയ ശുദ്ധി ഉള്ളവരായിരിക്കും. ഹൃദയ ശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കും. അതൊരു മനുഷ്യനോട് പറയണം, ആരുടെ മോഹം നോക്കരുത്, ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം. പ്രത്യേകിച്ച് മക്കളാണെങ്കിൽ ഉള്ള കാര്യം തുറന്നു പറയണം, നല്ല വഴക്കും പറയണം. തുടക്കത്തിൽ നിങ്ങൾക്ക് വഴക്കിയിട്ടില്ലേ? അപ്പോ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും. ഇതിനെ ഇതൊക്കെ ഈ ജനത്തെ എല്ലാം ദൈവസന്ധിയിൽ കൊണ്ടുവരുത്തിക്കും. ആരും തെറ്റായ വഴിയിൽ ഉൾട്ടാ പുൽട്ടാ വഴിയിലേക്കൊന്നും പോകരുത്. ആര് യേശാവിനെ പോലെ ഒരു ഊണിന് വേണ്ടി ആ നിത്യമായത് വിറ്റുകളയുന്നവനായിത്തീരും. എല്ലാവരും ദൈവസ്ഥ നിൽക്കുവാനും നടക്കുവാനും നയിക്കപ്പെടുന്നവനായിട്ട്, അങ്ങനെ വലിയ റാങ്കുള്ളവരായി നമുക്ക് ദൈവസ്ഥിതി തീരുവാനായിട്ട് ഇടയാവും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാം M2020 പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? M2020 അല്ലേ, സബദി പുത്രന്മാരുടെ അമ്മ സബദി പുത്രന്മാരുമായിട്ട് വരുന്ന പ്രയറാണ്. 10:20 വാക്യം ഇതാ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്റെ പുത്രന്മാരിൽ ഒരുത്തൻ നിന്റെ അടുത്ത റാങ്ക് ഇടത്ത് ഭാഗം, മറ്റവൻ ഇതാ നിന്റെ വലത്ത് ഭാഗം. അങ്ങനെ ഇടത്തും വലത്തും ഇതാ എന്റെ പുത്രന്മാർ. കാരണം റാങ്കാണ് അവിടെ ചോദിക്കുന്നത്. നിന്റെ സ്ഥാനം ചോദിക്കാൻ പറ്റത്തില്ല, അവൻ തൊട്ടടുത്ത സ്ഥാനം. കർത്താവ് പറഞ്ഞു പിതാവ് ഒരുക്കിയവർക്കാണ് കിട്ടിയിരിക്കുന്നത്. പിതാവ് ചിലപ്പോ റൈജു പറഞ്ഞാണെങ്കിലും ഒരുക്കിയിരിക്കുന്നത്, അല്ല സന്തോഷ് പാസ്റ്റനാണെങ്കിലോ, അല്ല മഞ്ജു സിസ്റ്റനാണെങ്കിലോ, അല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റാർക്കെങ്കിലുമാണെങ്കിലോ? അവർക്ക് കൊടുത്തില്ല. നമുക്കാണെങ്കിലോ ഇത് അതുകൊണ്ട് അക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ, അതാണ് 100%, അതിലേക്ക് എത്തുവാൻ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം. അപ്പിൻപിനുള്ളതിനെ കളഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. മുൻപിലുള്ള ധരിക്കുക, പിൻപിലുള്ളത് നമ്മളെ ചതിക്കും, നമ്മളെ അവസാനം സീറോ ആക്കി മാറ്റും. ലോകം നേടി നേടി നമ്മളെ സീറോ ആക്കും. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ നടപ്പിലാക്കി നടപ്പിലാക്കി നമ്മളെ സീറോ ആക്കും. ഇവിടെ ഒരു രാജാവാകൻ ആഗ്രഹിച്ച് നമ്മൾ ഇവിടെ ഒരു സീറോ ആയി. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ആകണ്ട. ഒരു മനുഷ്യനും നമ്മളെ അറിയണ്ട, ആരും നമ്മളെ പൂഴ്ത്തി പറയണ്ട, ആരും നമ്മുടെ പേരും പറയണ്ട. സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാം, പിതാവിന്റെ ഹൃദയത്തിൽ നമുക്ക് വളരാം. അങ്ങനെ ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് നമുക്ക് നമ്മുടെ തേജസ്സിലേക്ക് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം പ്രാപിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ പാസ്റ്റിലല്ല വസിക്കേണ്ടത്, കഴിഞ്ഞ കാലത്തിലല്ല വസിക്കേണ്ടത്, നമ്മുടെ പ്രസന്റിലല്ല വസിക്കേണ്ടത്, വർത്തമാനത്തിലല്ല വസിക്കേണ്ടത്. ഇനി നമ്മൾ എവിടെ വസിക്കണം? നമ്മുടെ ഭാവിയിൽ വസിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, ഭാവിയെ അന്വേഷിക്കുക, ഭാവിയെ അന്വേഷിക്കുക, അപ്പോൾ നിനക്ക് വർത്തമാനത്തിനുള്ള ഇന്നേക്ക് വേണ്ടത് നിനക്ക് ലഭിച്ചിരിക്കും, ഇന്നേക്ക് വേണ്ടത് നിനക്ക് ലഭിച്ചു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ അനുഗമിച്ച്, നമ്മുടെ തലയായ യേശുവിനെ അനുഗമിച്ച്, ആ പിതാവിൽ അലിയേരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. കർത്താവ് തന്ന വചനത്തിന് നന്ദി. സ്വർഗീയ പിതാവേ, നന്ദി അപ്പ, നന്ദി. അങ്ങ് ഞങ്ങളെ പണിതെടുക്കുന്ന പണിക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ അങ്ങ് തന്നെ ഞങ്ങളെ കൊത്തുന്നതിനായി ഒരുക്കുന്നതിനായി നന്ദി കർത്താവേ. ശ്രേഷ്ഠകരമായ അങ്ങയുടെ ചിന്തകൾ ഞങ്ങൾക്ക് തന്ന മക്കളെ, കഴിഞ്ഞ കാലത്തിലല്ല നിങ്ങൾ വസിക്കേണ്ടത്, വർത്തമാനത്തിലല്ല നിങ്ങൾ വസിക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം ഭാവിയിൽ വസിക്കട്ടെ. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കട്ടെ, പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ അത് നിങ്ങളെ സഹായിക്കും. താങ്ക് യു ഫോർ ദ ടീച്ചിങ്. മാതൃകയായി അങ്ങ് ഞങ്ങൾക്ക് യേശു അതിജീവിച്ചതിനെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ. തന്റെ മുൻപിലുള്ള സന്തോഷമോ, യേശുവിന്റെ ഹൃദയം ഭാവിയിൽ സ്ഥിരപ്പെട്ടു, തന്റെ മുൻപിലുള്ള സന്തോഷമോ വർത്തമാനകാലത്തിൽ പ്രസന്റ് സ്റ്റേജിൽ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രിയ പിതാവേ, നന്ദി അപ്പ, നന്ദി. അങ്ങനെ ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ വചനം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കടന്നേലട്ടെ. ഇതൊരു ഹൃദയം മാറുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ആണോ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായിരുന്നു. ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക്, ചതിമോഹ വഷളായിപ്പോയ ഹൃദയത്തിൽ നിന്ന് ക്രിസ്താനുമായി സൃഷ്ടിക്കപ്പെട്ട ഹൃദയത്തില് ഞങ്ങൾ മാറുന്ന ഈ നല്ല ദിനങ്ങൾക്കായി നന്ദിയോടെ. അങ്ങ് ഞങ്ങളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഈ പ്രോസസ്സിലാണോ എന്ന്. പ്രിയ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അങ്ങയുടെ ഉത്തരം പറഞ്ഞു, അങ്ങനെ കേൾക്കും. ആരെങ്കിലും ആ പ്രോസസ്സിലല്ല എങ്കിൽ അപ്പ, ഹോളി ഗോഡ് അവരെയും ആ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു. ആ ദേഹിയുടെ യാത്ര, പഴയ ഹൃദയത്തെ, ചതിമോഹ വഷളായിപ്പോയ പഴയ ഹൃദയത്തെ വിട്ട് പുതിയ ഹൃദയത്തിലേക്കുള്ള യാത്ര സാധ്യമാക്കി തരണമെന്ന്. അതുവഴി ഒന്ന് പത്രസോന്നിന്റെ 9 പറയുന്നത് പോലെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമായ ദേഹിയുടെ ലക്ഷ്യം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നടക്കുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് എത്തിക്കുക കർത്താവേ. എല്ലാ ദൈവദാസന്മാരും ഇപ്പോഴും തുടർന്നും അങ്ങയുടെ ചിന്താവലയത്തിൽ, അങ്ങയുടെ വചനവലയത്തിൽ, അങ്ങയുടെ ആത്മവലയത്തിൽ ആയിത്തീരുവാനും, അവരെല്ലാവരും ജഡത്തിന്റെ കാവൽക്കാരായി അവസാനിക്കാതെ ദേഹിയുടെ കാവൽക്കാരായി, ദേഹിയെ നേടുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും അവർ സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ശ്രേഷ്ഠമേറിയ കർത്തൃവേല ചെയ്യുന്ന ഈ ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഭൃത്തന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ അവർ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിന്ന് കേൾക്കുന്നുവെങ്കിലും ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരൊരനുഗ്രഹമായി തീരട്ടെ, ഒരനുഗ്രഹമായി തീരട്ടെ, ഒരനുഗ്രഹമായി തീരട്ടെ. ഈ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ട് ഇവരെല്ലാവരും നിത്യതയിൽ ദൈവ തേജസ്സിൽ ദൈവ രാജ്യത്തിൽ വസിക്കുവാൻ അങ്ങനെ ആക്കട്ടെ. എല്ലാ നന്മകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. നിങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ട പിതാവേ, യോഗ്യരായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം മക്കളുടെ മേൽ കൽപ്പിക്കുക. ദുഷ്ടോട് കൽപ്പിക്കുന്നു, നിന്റെ കൈയെടുക്ക. യേശുവിൻ നാമത്തിൽ ഇവരെ സൗഖ്യമുള്ളവരായി പ്രഖ്യാപിക്കുക. മഹത്വം എല്ലാ യഹോവയ്ക്ക്, യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദ വേർഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് സംസാരിച്ചല്ലോ. ഫേസ്ബുക്കിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും നിങ്ങൾ അനുഗ്രഹമായി വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അധിക സമയം നമുക്കിവിടെ ഇല്ല, അതിവേഗം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഏത് സമയവും നിങ്ങൾ അനുവദിച്ച ശ്വാസം പിൻവലിക്കും, നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം നിലയ്ക്കും. അപ്പോൾ മരിച്ച ശേഷം അല്ല ദൈവത്തിന് മുമ്പിൽ ജീവിക്കേണ്ടത്, ഇന്നേ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുക. അതിന് തക്കവണ്ണം നമുക്ക് നല്ലൊരു ഹൃദയം, പുതിയ ഹൃദയം വന്നിട്ടുണ്ട് ഇന്നേ ജീവിക്കാനായിട്ട്. തുടർന്ന് ആ ഹൃദയത്തിൽ നമുക്ക് ഭാവിയിലും ജീവിക്കാം. കേട്ടല്ലോ, ഹല്ലേലൂയ. ആ പഴയ ഹൃദയം കഴിഞ്ഞ കാലത്ത് ജീവിപ്പിച്ചു, ഇപ്പോഴും നമ്മളതിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു ട്രാൻസിഷൻ, പുതിയതിലേക്ക്, പുതിയതിലേക്ക് ഒരു ട്രാൻസിഷൻ. ആ പുതിയത് നമുക്ക് ഇന്ന് ജീവിക്കാം. വളരെ ഒരു നല്ലൊരു വാർത്ത, ആ പുതിയത് നമുക്ക് ഇന്നും ജീവിക്കാനായിട്ട് കഴിയും. തുടർന്ന് അത് നമുക്ക് ആ ജീവിതം ഭാവിയിലേക്ക് നമുക്ക് തുടർന്ന് പോകാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് കൈമാറിയാട്ടെ. ദൈവം അനുവദിക്കാൻ സന്ദേശം നമുക്ക് വീണ്ടും കാണാം. നമ്മൾ അതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. നല്ല സന്ദേശങ്ങളെല്ലാം അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. www.kingdommessages.com വിഭവസമൃദ്ധമായ സത്യ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് സന്ദർശിക്കുക, മറ്റുള്ളവരെയും അതിലേക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളിലൂടെ ഒരു വ്യക്തി, ഇതാ ബർണബാസിലൂടെ പൗലോസ് കടന്നു, എത്രയോ അനുഗ്രഹം. ആ പുതിയ നിയമത്തിൽ പകുതിയിലധികം 27 പുസ്തകങ്ങളിൽ 14 പുസ്തകവും പൗലോസിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇതാ അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ ചിന്തകൾ, ഇതാ അത് വായിച്ച് മറ്റൊരു പൗലോസ് നിങ്ങളുടെ ഗറോഫിൽ കടന്നു വരികയില്ല എന്ന് ആർക്കറിയാം. അങ്ങനെ വന്നാലോ അതിന്റെ പ്രതിഫലം മുഴുവൻ ആർക്കാണ്? നിങ്ങൾക്കല്ലേ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അടങ്ങിയിരിക്കരുത്. ഒരല്പസമയമേ ഉള്ളൂ. ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. ഈ ചിന്തകള്, ഈ കണ്ണുകള്, ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് അവസാനിക്കുന്ന സെമിത്തേരി കൊണ്ട് തീർന്നതിന് മാത്രം വേണ്ടി ഇത് പ്രവർത്തിച്ച് 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 സീറോ ആയിത്തീരാ. നമ്മുടെ ഹൃദയം അങ്ങനത്തെ സംഭവമാണ്. അത് അങ്ങനെ തീർന്നു പോകാതെ ബുദ്ധിയുള്ളവരായി ഈ നാളുകളിൽ ദേഹികളെ നേടുവാൻ തക്കണം. ഒരുങ്ങുക, സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹു.